Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
சதாசிவசமாரம்பாம் சங்கராச்சாரியம் சுஜஸ்மிருந்தே சயேஷோனிமாதமிதம்சேதேதோயமாகவன் விஜாபயத்துமயந்தே தவிவேகந்தபந்தேமுஷியமுச்சசிரோஸ்மிமுஷியமுச்சசிரசோஸ்மிதிவம்வாசர்வாஜாதிசம்பியனவிதுசம்பியமுஹைதி சிம்ஹோவாக்கோவாஹோவாட்டோவாதங்கோவாசோவாசகோவாயமிதம் சத்யம் சாத்மா தத்துவம் சிஷ்யதகேதோ விபூய ஏவ மா பகவான் விஜ்ஞாபயது இதி ததா சௌமியதி ஹோவாச்ச மா சௌம்யா நத்யஹ புரஸ்தாத் பிரச்சிஷ்யந்தந்தே பஸ்சாத் பிரதீச்சஹ சமுதிரமேவியேமஸ்மீதிமேவ்சோமியமாசர்வாஜா சதாமேனவிதுசாமேதா வியாக்கோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவாஹோவா విభూయ ఏవ మా భగవాన్ విజ్ఞాపయతు ఇతి తథా స్వమ్యది హోవాచ अस्य सौम्य महतो वृक्षस्य मूले अभ्याहन्यान् जीवन् स्रवेत् यो मध्ये अभ्याहन्यान् जीवन् स्रवेत् यो अग्रे अभ्याहन्यान् जीवन् स्रवेत् स एष जीवेनात्मना अनुप्रभूतः पेपीयमानो मूतमानुत्तिष्ठति अस्येकां शाखां जीवो जहाति अथ स शुष्यति द्वितीयां जहाति अथ स शुष्यति तृतीयां जहाति अथ स शुष्यति सर्वं जहाति सर्वशुष्यति एवमेव खलु सौम्य विद्धीति होवाच जीवापेदं वा किल इदं म्रियते न जीवो म्रियते इति स य एषो अणिमा यद्दत्तात्म्यमिदं सर्वं तसत्यं स आत्मा तत्त्वमसिष्येतगेतो भूय एव मा भगवान् विज्ञापयतु इति तथा सौम्येति होवाच निग्रोधफलम् अत आहरेति इदं भगवैति भिन्दीति भिन्नं भगवैति किमत्र पश्यतीति अन्य इव इमा धाना भगवैति आसमङ्ग एकां भिन्दीति भिन्ना भगवैति किमत्र पश्यसीति न किञ्चन भगवैति तम्होवाच यं वै सोम्येतदनिमानम् निभारयसि एतस्य वै सोम्येष्वणिम्ना एवं महान् निग्रोधस्तिष्ठति शब्धस्य सोम्येति स य एषोऽणिमेतदात्म्यमिदं सर्वं तत्सत्यं सात्मा तत्त्वमसिष्येतगेतो विभूय एव मा भगवन् विज्ञापयतु इति तथा सोम्येति होवाच लवणमेतदुदगे अवधाय अधमा प्रादुर्वसी तथा यदि सह तथा चकार तं होवाच यद्दोषा लवणमुदगे अवाधा अङ्गतदाहरेति तद्भावमर्शिन विवेद यथा विलीनमेव अङ्गस्यन्ततामेति कथमिति लवणमिति मध्यादाचामेति कथमिति लवणमिति अन्दादाचामेति कथमिति लवणमिति अभिप्रास्येत अधमो उपसीदथा इति तथा तथा चकार तस्संवर्तते तं होवाच अत्र वाव किल तत्सौम्य निभारयसि अत्रैव किलेति स एषो अणिमा ऐददाम्निमिदं सर्वं तत्सत्यं सात्मा तत्त्वमसिष्येत गीतो इति भूय एव भगवान् विज्ञापयतु इति तथा सौम्यदि होवाच यथा सौम्यकृष्णं गान्धारेभ्यो अभिनद्धाक्षम् आनीयतं ततो अधिजने विसृजे स यथा तत्र प्राङ्गोदं वा अध्राङ्मापतिं वा कृत्मायीत अभिनद्धाक्ष आनीतो अभिनद्धाक्षो विशिष्टः तस्य यथापि नहनं प्रमुच्य प्रब्रूयात् एतां दिशं गन्धार यदां दिशं व्रजेति स ग्रामाग्रामं पृच्छन् पण्डितो मेधावी गन्धारानेव उपसम्पद्येत एवमेवाहाचार्यवान् पुरुषो वेद तस्य तावदेव चिरं यावन्न विमोक्षे अथ सम्पत्स्यैति यस्मात् मूलादुत्थाय देहमाविसर्जीव तयसतहत्य यशौक्तौ अणिमा अनुभावो जगतः मूलम् ऐतदात्म्यम् एतत्सतात्मा यस्य सर्वस्य तदेतदात्मा तस्य भाव ऐतदात्म्यम् ഏതേന സദാഖ്യേന ആത്മനാ ആത്മവത് സർവമിദം ജഗത് നാന്യോ അസ്തി അസ്യ ആത്മാ സംസാരി നാന്യത് അതോ അസ്തി ദ്രഷ്ടു നാന്യത് അതോ അസ്തി ശ്രോതൃ ഇത്യാദി ശ്രുത്യന്തര യസ്മാത് മൂലാദുത്ഥായ ദേഹമാവിശതി ജീവ. ഇതിനുമുമ്പ് ചർച്ച ചെയ്തത് സുഷുപ്തി മരണം മൂർച്ച ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു. അവിടെയെല്ലാം ഭാഷ്യകാരൻ പറഞ്ഞു, സത്സമ്പത്തി ജീവൻ പരമാത്മാവിനെ പ്രാപിക്കുന്നു, ജീവഭാവം പിടിയുന്നു, ഇതിനെ സ്പഷ്ടമായി പറഞ്ഞു. യസ്മാത് മൂലാർത്ഥായ അതിനെ മൂലം കാരണം എന്ന് പറയുന്നു, എവിടെ നിന്ന് വന്നപ്പോഴാണോ ഈ ജീവഭാവം വന്നത്, എവിടെ എത്തിയപ്പോഴാണോ ജീവഭാവം നഷ്ടപ്പെട്ടത്, അത് തന്നെയാണ് ഈ ജീവഭാവത്തിന് കാരണമായിരിക്കുന്നത്. കാരണത്തെ അന്വേഷിച്ച് വളരെ ദൂരെയൊന്നും പോകേണ്ട കാര്യമില്ല. ആ കാരണം ഉത്ഥാനത്തിന് ഹേതുവായിരിക്കുന്ന അസുപ്തൻ, അത് തന്നെ കാരണം. സുപ്തപുരുഷൻ അതാണ് യസ്മാൻ അതുഥായ ദേഹം ആവശ്യത്തിൽ ജീവ. അവിടെ നിന്ന് എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്നും ആ ജീവൻ, ആ സുപ്തൻ തന്നെ സ്വയം ജീവഭാവത്തെ പ്രാപിക്കുന്നു. ജീവഭാവത്തെ പ്രാപിച്ച് ദേഹം ആവശ്യത്തിൽ ദേഹത്തെ പ്രാപിക്കുന്നു. ചൈതന്യം ദേഹത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈതന്യം ദേഹത്തോട് താതാന്യപ്പെടുന്നു. ഇതിനാണ് അദ്വൈതത്തിന്റെ സാങ്കേതിക ഭാഷയിൽ പറയുന്ന അധ്യാസം എന്ന് പറയുന്നത്. അത് സുഷുപ്തിയിൽ നിന്നുള്ള ഉണർവിലാണ് അത് ആരംഭിക്കുന്നത്, അതുവരെ അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണരുമ്പോൾ ആ താതാന്യം സംഭവിക്കുന്നു ചൈതന്യത്തിന്. ദേഹം ആവശ്യത്തിൽ ജീവ സയ സദാഖ്യ, അത് എവിടെ നിന്നാണ് അത് ആരംഭിച്ചത്? ഈ ജീവഭാവം ഉണ്ടായത്, പ്രപഞ്ചപ്രതീതി ഉണ്ടായത് എവിടെ നിന്നാണ്? സയ സദാഖ്യ, അതിനാണ് സത്ത് എന്ന് പറഞ്ഞത്. അതാണ് ഇതുവരെയും ചർച്ച ചെയ്തത്. സയ എന്ന് പറയുന്ന അതിനാണ് സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് എന്ന് പറഞ്ഞ അസത്ത്. സയസദാഖ്യ യേഷ ഉക്തോ അണിമ അണുഭാവോ, അതാണ് ഇതിനെല്ലാം സൂക്ഷ്മകാരണമായിരിക്കുന്നത്, ജഗത്തോ മൂലം, ഈ ജഗത്തിന് മൂലമായിരിക്കുന്നു. ഇവിടെ ജീവനെ കുറിച്ച് പറഞ്ഞു. ജീവൻ എവിടെ നിന്നാണോ പ്രകടമായത് അത് സത്ത്, അത് ജഗത്തിന് മൂലമാണ്. ഇപ്പോൾ ജീവൻ ഉൾപ്പെടെയുള്ളതാണ് ജഗത്. താൻ കാണുന്നതും കേൾക്കുന്നതും മാത്രമല്ല, താനും കൂടെ ചേർന്നാണ് ജഗത്. അപ്പൊ താൻ ഉൾപ്പെടെയുള്ള ഈ ജഗത്തിന്റെ മൂലം ഐദതാത്മ്യം പറയുന്നു. ആ മൂലത്തെ കുറിച്ച് പറയുന്നു. ഐദതാത്മ്യം എന്താണ്? ഏതത് സദാത്മാ സദേവ സദേവ എന്ന് ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്ന അസത്, അസത് സ്വരൂപം സദാത്മാ എന്ന് വെച്ചാൽ സത് സ്വരൂപം. യസ്യ സർവസ്യ സർവസ്യ സർവമായിരിക്കുന്ന എല്ലാത്തിന്റെയും സത് സ്വരൂപം. തദേത് ആത്മാ, അതിനാണ് ഏതദാത്മാ എന്ന് പറഞ്ഞത്. തത് ഏതദാത്മാ, സത്താണ് ഏതദാത്മാ. പിന്നെ എന്തുകൊണ്ട് ആത്മാവെന്ന് പറഞ്ഞു? ആത്മശബ്ദം എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു വസ്തുവിന്റെ വാസ്തവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സർവത്തെയും കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ ആത്മാവെന്ന് പറയാറില്ല. അങ്ങേയറ്റം വന്നു എന്റെ ആത്മാവെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ആത്മശബ്ദം സത്യത്തെ വാസ്തവത്തെ കാണിക്കുന്ന ആ വാസ്തവം എവിടെയാണ്? സർവം, സർവത്തിനുണ്ടാ വാസ്തവം, സർവത്തിന്റെയും വാസ്തവമായിരിക്കുന്നത്, അല്ലെങ്കിൽ സർവത്തിന്റെയും സ്വരൂപമായിരിക്കുന്നത്. സർവം എന്ന് പറയുന്നത് എന്താണ്? നാമരൂപാത്മകമായി പ്രതീതമാകുന്ന സർവത്തിന്റെ വാസ്തവ സ്വരൂപമായിരിക്കുന്നതാണ്. തത് ഏതതാത്മാ തസ്യ ഭാവ ഐതദാത്മ്യം. ഏതദാത്മ ശബ്ദത്തിൽ നിന്നും ഐതദാത്മ്യം എന്ന് പറയുന്ന ശബ്ദം എങ്ങനെ വരുന്നു? അതിന്റെ വ്യാകരണ നിയമത്തെയാണ് പറഞ്ഞത്. തസ്യ ഭാവ, ഭാവാർത്ഥത്തിൽ പ്രത്യേകമാണ്. അപ്പോ ഈ ജഗത്തിന് സ്വരൂപമായിരിക്കുന്നു, അതിന്റെ ഭാവമാണ് ഇതം സർവം, ഈ കാണുന്നതെല്ലാം. ഐതദാത്മ്യം തദാത്മാ, അതിന്റെ ഭാവമാണ് ഈ കാണുന്നതെല്ലാം. തദാത്മസ്വരൂപമാണ് എന്റെ ഭാവം എന്ന് പറയുന്നത്, എന്താണ് അതിന്റെ സ്വരൂപം തന്നെ. ആത്മാവിന്റെ ഭാവം എന്ന് പറയുമ്പോ സാറിന് ഭാവാർത്ഥം ഉണ്ട്. ഇവിടെ വൈയാകരണന്മാർ പറയും പ്രകൃതിജന്യ ബോധേ പ്രകരോ ഭാവ എന്നെല്ലാം ഭാവശബ്ദത്തെ വ്യാഖ്യാനം. എന്റെ ഭാവം എന്ന് പറയുമ്പോൾ ഒരു വിശേഷധർമ്മത്തെ കാണിക്കുന്നു സർവത്ര. ഗോവിന്റെ ഭാവം ഗോത്വം, മനുഷ്യന്റെ ഭാവം മനുഷ്യത്വം, അങ്ങനൊരു വസ്തുവിന്റെ വിശേഷതയെ കാണിക്കുകയാണ്. ഇവിടെയും വിശേഷതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭാവം ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. തദേതദാത്മാ ഏതദാത്മ സ്വരൂപം. പക്ഷെ എന്താണ് ആ വിശേഷത എന്ന് പറയുന്നത്? സ്വരൂപം എന്നാണ്. ഈ കാണുന്ന ഇതം സർവം, ഈ കാണുന്ന സർവവും ഏതൊരു സ്വരൂപമാണോ എന്നാണ് ഐതദാത്മ്യം. ഈ പ്രതീതികളിൽ വാസ്തവമായിരിക്കുന്നത് എന്നർത്ഥം. ഒരേ സമയം ഈ പ്രതീതിയെ അംഗീകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഐതദാത്മ്യം എന്ന് പറയുന്നത്. ഈ പ്രതീതിയെ നിഷേധിക്കുന്ന എന്തിനാ? പറയുന്നു ഈ കാണുന്ന പ്രതീതി എന്നുവെച്ചാൽ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചാനുഭവം, അത് സ്ഥൂലവും സൂക്ഷ്മവുമായി അനുഭവപ്പെടുന്നു. ആന്തരികമായി അനുഭവപ്പെടുന്നത് മനസ്സ്, കർണങ്ങൾ, ബാഹ്യമായി അനുഭവപ്പെടുന്ന ശരീരം, ഈ ബ്രഹ്മാണ്ടം, ഇത് നമ്മൾ അനുഭവപ്പെടുന്നത് നാമരൂപാത്മകമായിട്ടാണ്. ഇവിടെ പറയുന്നത് എന്താണ്? അതിന്റെ സ്വരൂപം, അതിന്റെ വാസ്തവ സ്വരൂപം എന്താണോ, അതിന്റെ വാസ്തവ സ്വരൂപം എന്താണ്? ഇതുവരെ പറഞ്ഞ സത്താണ്. ഈ കാണുന്നതിന്റെ വാസ്തവ സ്വരൂപം എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ഇതിനെ നിഷേധിക്കുകയാണ്. കാരണം അങ്ങനെ പറയുമ്പോൾ ഈ കാണുന്നതല്ല ഇതിന്റെ സ്വരൂപം എന്ന് പറയുന്നു. കാരണം കാണുന്നത് എന്ന് വെച്ചാൽ അനുഭവിക്കുന്നത്, കാണുക എന്ന് വെച്ചാൽ അനുഭവിക്കുക എന്നുള്ള രീതിയിലാണ്, കണ്ണുകൊണ്ട് കാണുക എന്നുള്ള അർത്ഥത്തിലല്ല. അദ്വൈതത്തിൽ സർവത്ര കാണുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക, കാരണം അവിടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും തുല്യ സ്ഥാനമാണ്. അതിന്റെ സ്ഥാനമാണ് മനസ്സിന്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും സഹായത്തോടുകൂടി മനസ്സനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് കാണുക എന്ന് പറയുന്നത്. ഈ അനുഭവ വിഷയമായിരിക്കുന്നതിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതിനപ്പുറം എന്തോ ഉണ്ടെന്ന് വരുന്നു. അപ്പോൾ കാണുന്നതിനവിടെ നിഷേധിക്കുന്നു എന്ന് പറയും. അതിനാണ് പറഞ്ഞത് സത്. ഈ കാണുന്നതിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നത്, പരമാർത്ഥ സ്വരൂപമായിരിക്കുന്നത് അതാണ്. യേശാണിമ, അതാണ് ഇതിന് കാരണമായിരിക്കുന്നത് എന്ന് പറയുന്നു. ഇനി ഈ കാണുന്നതിനെ അംഗീകരിക്കുന്നതായിട്ടും മനസ്സിലാക്കാം. എന്തുകൊണ്ട്? ഒരു വസ്തുവിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ആ വസ്തുവിനെ മാറ്റാൻ കഴിയത്തില്ല. അഗ്നിയുടെ സ്വരൂപം എന്താണ്? പറയും പ്രകാശമാണ്. അഗ്നിയുടെ സ്വരൂപം പ്രകാശം. നിങ്ങൾ അഗ്നിയുടെ സ്വരൂപത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിയെ മനസ്സിലാക്കുക എന്ന് തന്നെ. അപ്പൊ അഗ്നിയും അഗ്നിയുടെ സ്വരൂപവും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അഗ്നി തന്നെയാണ് അഗ്നിയുടെ സ്വരൂപം എന്ന് പറയുന്നത്. ഇവിടെ നിഷേധിക്കാനില്ല. അഗ്നിയിൽ നിന്ന് അഗ്നിയുടെ സ്വരൂപത്തെ വേർതിരിക്കാൻ മതി. അഗ്നിയുടെ സ്വരൂപത്തിൽ നിന്ന് അഗ്നിയെ വേർതിരിക്കാൻ മതി. ഐതദാത്മ്യം സത് സ്വരൂപമാണ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ ഇവിടെ നിഷേധിക്കാനും പറ്റത്തില്ല. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞ രണ്ടു തരത്തിൽ. നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന അത് തന്നെ സത് തന്നെയാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അഗ്നിയിൽ പ്രകാശം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ അഗ്നിയിൽ ഉഷ്ണം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ പറയാനല്ല, അഗ്നിയിൽ ഒരു വർണ്ണത്തെ അനുഭവപ്പെടുന്നുള്ളൂ. ശരി, ആ വർണ്ണത്തെ അഗ്നിയിൽ നിന്ന് മാറ്റി കാണിക്കുക, അതിനെ മാറ്റാൻ സാധ്യമാണ്. എന്തിന്? അഗ്നിയിൽ ഉപയോഗിക്കുന്ന നാമത്തെ പോലും നമുക്ക് അഗ്നിയിലല്ലാതെ വേറെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അഗ്നി എന്നുള്ളത് ജലത്തിൽ ഉപയോഗിക്കാൻ പറ്റും. നാമത്തെ പോലും അഗ്നിയിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും. നാമരൂപങ്ങളെ ഒന്നിനെ അഗ്നിയിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും. എന്താ അഗ്നിയുടെ സ്വരൂപം? ഈ കാണുന്നത് തന്നെ. പക്ഷെ കാണുന്നത് നാമവും രൂപവും ഉഷ്ണവും പ്രകാശവും ഒക്കെയാണല്ലോ. അത് തന്നെയാണ് അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി എന്ന് പറയുന്ന ഒരു വസ്തു തന്നെയാണ് നാമരൂപാത്മകമായി പ്രകാശിക്കുന്നത്. ഇവിടെ ഏതിനെ നിഷേധിക്കാൻ പറ്റും? ഇവിടെ സത്ത്. അത് തന്നെയാണ് പ്രപഞ്ച ആകാരത്തിൽ പ്രതീതമാകുന്നത്. ഈ പ്രതീതിയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ സത്തിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുക, ഒരു സമർത്ഥനായ ശില്പിക്കുക സാധ്യമല്ല. സത്തിൽ നിന്ന് ഒന്നിനെ വേർതിരിക്കുക. ഐതദാത്മ്യം, ഇതെല്ലാം സത്ത് തന്നെയാണ്. നാമരൂപം ഇതം സർവം ബ്രഹ്മേ വേദി വിധീയത്തെ എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. ഇതെല്ലാം സത്ത് തന്നെയാണ്, സത്തിൽ നിന്നെ വേർതിരിക്കാൻ വയ്യ. അത് പറയുന്നു ഐതദാത്മ്യം ഇതം സർവം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന തകരാർ എന്താണ്? ഇവിടെ എങ്ങനെയാണോ ഇവിടെ ഗുരു ഉപദേശിക്കുന്നത്, ശ്രുതി ഉപദേശിക്കുന്ന ആ രീതി വിജയിക്കുന്നില്ല. സത്തെന്ന് പറയുന്ന ഭാവത്തിൽ ഇതിനെ ഗ്രഹിക്കുന്നുണ്ട്, നാമരൂപാത്മകമായി ഇതിനെ ഗ്രഹിക്കുന്നുണ്ട്. സ്വരൂപമായി ഗ്രഹിക്കുന്നില്ല. സ്വരൂപമായി ഗ്രഹിച്ചാൽ പിന്നെ ഇവിടെ സത്യമെന്നോ മിഥ്യയെന്നോ തിരിക്കാൻ കഴിയില്ല. അഗ്നിയെ നമുക്ക് ആത്യന്തികമായി അഗ്നിയുടെ രൂപം നിറം ഗുണം ഇങ്ങനെ വേർതിരിക്കാൻ കഴിയാത്ത പോലെ, അങ്ങനെ വേർതിരിക്കാൻ ശ്രമിച്ചാൽ പിന്നെ അഗ്നി കാണത്തില്ല. ഈ പുസ്തകത്തിൽ നിന്ന് ഇതിന്റെ ഓരോ കടലാസുകളെ വേർതിരിക്കാൻ ശ്രമിച്ചാൽ പിന്നെ പുസ്തകം കാണത്തില്ല. അതുപോലെ നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഇതൊന്നിൽ നിന്നും ഒന്നിനെയും സത്തിൽ നിന്ന് പിരിക്കാൻ കഴിയും. അതുകൊണ്ടെന്നാണ് ഐതദാത്മ്യം ഇത് തന്നെ, സത് സ്വരൂപം തന്നെ. എന്ത് സദാഖ്യ? അതിനാണ് നമ്മൾ സത്തെന്ന് പറഞ്ഞത്, ശബ്ദി സത്തെന്ന് പറഞ്ഞത്. അങ്ങനെ സത്തെന്നോ ചിത്തെന്നോ ശബ്ദത്തിലെ വ്യത്യാസമാണ്. സത്തെന്ന് പറയുന്നത് ഒരു പ്രതീതിയാണ്, നാമരൂപങ്ങളും പ്രതീതിയാണ്. ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവുമാണ്. എങ്ങനെ? അതുപോലെ ചിത്തിനെ സംബന്ധിച്ചു സത്ത് നാമരൂപാനുഭവം തമ്മിൽ വരുന്ന പ്രകടമായ വ്യത്യാസം സത്തിന്റെ അനുഭവം അനുസ്യൂതമായിരിക്കും നാമരൂപ പ്രതീതി. നാമരൂപ പ്രതീതിക്ക് ഭേദം വരുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെ ഭേദം വരുന്നു. സത്പ്രതീതിക്ക് ഭേദം വരുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു, ഈ ഭേദങ്ങളെല്ലാം ഭേദമില്ലായ്മയിലാണ് പ്രതീതമാകുന്നത്. അത് ശബ്ദസ്പർശ രൂപരസാദികൾ സത്തിൽ പ്രതീതമാകുന്നു. അപ്പൊ സത്തിന്റെ തന്നെ പ്രതീതിയാണ് ശബ്ദസ്പർശ രൂപരസാത്മകമായി അനുഭവപ്പെടുന്നത്. അതാണ് സൃഷ്ടി എന്ന് സ്ഥിതി എന്നും പറയുന്നതിന്റെ താല്പര്യം. സദൈവ ഹിതമഗ്രാസി, സത്ത് തന്നെയായിരുന്നു, അതിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി, ഇതം അനുഭവപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലെന്താ താല്പര്യം?